ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയ ദേശവാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം. മൻ കി ബാത് പരിപാടിയുടെ 12-ാമത് ഖണ്ഡമാണിത്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു വർഷം തികഞ്ഞു എന്ന് പറയാം. കഴിഞ്ഞ വർഷം 3 ഒക്ടോബറിനാണ് ആദ്യമായി എനിക്ക് മൻ കി ബാത് അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം കൈവന്നത്. മൻ കി ബാത്തിലൂടെ ഒരു വർഷം അനേകം അനേകം വിഷയങ്ങൾ, നിങ്ങൾ അതിൽ നിന്ന് എന്തു നേടി എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ വളരെയധികം നേടിയെന്ന് തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പരമപ്രാധാന്യമാണുള്ളത്. ഇതാണ് എന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസം. അതുകൊണ്ട് ജനശക്തിയിൽ എനിക്ക് അപാരമായ വിശ്വാസമാണുള്ളത്. എന്നാൽ മൻ കി ബാത് എന്നെ പഠിപ്പിച്ചത്, മനസ്സിലാക്കിച്ചത്, ഞാൻ അറിഞ്ഞത്, ഞാൻ അനുഭവിച്ചത്, ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാൻ കഴിയും നാം അനുമാനിക്കുന്നതിൽ നിന്നും എത്രയോ അധികമാണ് ജനശക്തി. നമ്മുടെ പൂർവികർ പറയുമായിരുന്നു, ജനത ജനാർദ്ദൻ, അതായത് ഈശ്വരന്റെ തന്നെ ശബ്ദമാണ് ജനതയുടെ ശബ്ദം. മൻ കി ബാത് പരിപാടിയിലെ എന്റെ അനുഭവങ്ങളിൽ നിന്നും പറയാൻ കഴിയും നമ്മുടെ പൂർവികരുടെ ഈ ചിന്തയിൽ വലിയ ശക്തിയും സത്യവുമുണ്ടെന്ന്. കാരണം ഞാൻ അനുഭവിച്ചതാണത്. മൻ കി ബാത്തിലേക്ക് ഞാൻ ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു. ഓരോ തവണയും 2-ോ 4-ോ നിർദ്ദേശങ്ങൾ മാത്രമേ എനിക്ക് പരിഗണിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ സജീവമായി എനിക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഈ പങ്കാളിത്തം തന്നെ ഒരു മഹാശക്തിയാണ്. മറിച്ച് പ്രധാനമന്ത്രിക്കൊരു സന്ദേശമയച്ചു, MyGOV.inൽ കുറിപ്പെഴുതി, കത്തയച്ചു. എന്നാൽ ഒരു തവണ പോലും എനിക്കൊരവസരം ലഭിച്ചില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ആരും നിരാശരായിപ്പോകില്ലേ? എന്നാൽ എനിക്കങ്ങനെ തോന്നിയതേയില്ല. അതെ, ശരിയാണ്, ഈ ലക്ഷക്കണക്കിന് കത്തുകൾ എന്നെ ഒരു വലിയ പാഠവും പഠിപ്പിച്ചു. ഭരണത്തിന്റെ സൂക്ഷ്മമായ ഒട്ടനവധി നൂലാമാലകളെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങളെ വെറും കടലാസു കഷ്ണങ്ങളായി കാണാതെ സാധാരണക്കാരന്റെ ആശയും അഭിലാഷവുമായി കണ്ടതിന് ഞാൻ ആകാശവാണിയെയും അഭിനന്ദിക്കുന്നു. ആകാശവാണി ഈ കത്തുകളെ തുടർന്ന് ധാരാളം പരിപാടികൾ തയ്യാറാക്കി. സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ക്ഷണിച്ചുവരുത്തി. സാധാരണ ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. കുറേയേറെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചു. സർക്കാരിലെ തന്നെ വിവിധ വകുപ്പുകൾ ജനങ്ങളുടെ കത്തുകൾ വിശകലനം ചെയ്ത് ഇവയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നും ഏതെല്ലാം കാര്യങ്ങളാണ് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും ഏതെല്ലാം കാര്യങ്ങളാണ് സർക്കാരിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെടാത്തവയെന്നും കണ്ടെത്തി. ധാരാളം വിഷയങ്ങൾ താഴേത്തട്ടിൽ നിന്നും സർക്കാരിന്റെ അടുത്തെത്തുവാൻ തുടങ്ങി. പിന്നെ വിവരങ്ങൾ താഴെ നിന്ന് മുകളിലേക്കും മാർഗനിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് താഴേക്കും വരണമെന്നുള്ളത് ഭരണത്തിന്റെ അടിസ്ഥാന തത്വമാണെന്നത് ശരി തന്നെയാണ്. ഇത്തരത്തിൽ മൻ കി ബാത് അറിവുകളുടെ ഈ ഉറവിടമായി തീരുമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നുവോ? എന്നാലത് സംഭവിച്ചു. അങ്ങനെ മൻ കി ബാത് സമൂഹത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരമൊരുക്കി. ഞാനൊരു ദിവസം സെൽഫി വിത്ത് ഡോട്ടർ എന്നങ്ങനെ പറഞ്ഞതും ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടുപോയി. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആരെങ്കിലുമൊക്കെ സെൽഫി വിത്ത് ഡോട്ടർ എടുക്കുക തന്നെ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പെൺമക്കളോടൊപ്പം ഫോട്ടോ എടുത്തത് അവരുടെ ധൈര്യവും വിശ്വാസവുമാണ് വർദ്ധിപ്പിച്ചത്. പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ അർഹമായ ആദരവ് കിട്ടി. ഒപ്പം തന്നെ കുടുംബത്തിൽ പെൺകുട്ടികളോടുള്ള പ്രതിബദ്ധത വർദ്ധിച്ചു. ഈ ചിത്രങ്ങൾ കണ്ടവർക്കും പെൺകുട്ടികളോടുള്ള വേർതിരിവ് ഉപേക്ഷിക്കണമെന്ന് മനസ്സിൽ തോന്നി. ഇത് ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. ഇന്ത്യയുടെ ടൂറിസത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ഇൻക്രെഡിബിൾ ഇന്ത്യ. സഹോദരന്മാരെ, നിങ്ങളും യാത്ര ചെയ്യുന്നവരാണല്ലോ, നല്ല ചിത്രങ്ങൾ ലഭിച്ചാൽ ഞാൻ നോക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രതികരണങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ഭാരതത്തിന്റെ ഓരോ മുക്കിനും മൂലയിൽ നിന്നും ജനങ്ങൾ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ അയച്ചു തന്നു. നമ്മുടെ പക്കൽ ഇത്രയധികം പൈതൃക സമ്പത്തുണ്ടെന്ന് ഒരുപക്ഷേ ഭാരത സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ടൂറിസം വകുപ്പുകൾ ചിന്തിച്ചിട്ടുകൂടിയുണ്ടാവില്ല. മൻ കി ബാത് അതിനൊരു വേദിയാകുകയും സർക്കാരിന് ഒരു രൂപ പോലും ചെലവില്ലാതെ ജനങ്ങൾ ജോലി ഏറ്റെടുത്ത് മുന്നോട്ടുപോയി. കഴിഞ്ഞ വർഷം 1 ഒക്ടോബർ എന്റെ മൻ കി ബാത് പരിപാടിയിൽ ഗാന്ധിജിയെക്കുറിച്ച് പരാമർശിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി. ഗാന്ധി ജയന്തിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഞാൻ ജനങ്ങളോട് ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം രാഷ്ട്രം മുഴുവൻ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ആഘോഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. രാഷ്ട്രത്തിനുവേണ്ടി ഖാദി എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇപ്പോളത് ഫാഷനു വേണ്ടി ഖാദി എന്നാക്കിക്കൂടെ? ജനങ്ങളോട് ഞാൻ നിങ്ങൾ ഖാദി വാങ്ങണം, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഖാദി വിൽപ്പന ഏകദേശം ഇരട്ടിയായി എന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ. ഇത് സർക്കാർ പരസ്യം കൊണ്ട് സംഭവിച്ചതല്ല, ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുണ്ടായ നേട്ടമല്ല ഇത്. ജനശക്തിയുടെ ഒരനുഭവം, ഒരു വിജയമാണിത്. ഒരു തവണ മൻ കി ബാത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പാവപ്പെട്ടവന്റെ വീട്ടിൽ വിറകടുപ്പ് പുകയുന്നു, കുട്ടികൾ കരയുന്നു, അമ്മമാർ കഷ്ടപ്പെടുന്നു, അവർക്ക് പാചകവാതക സിലിണ്ടർ ലഭിക്കേണ്ടതല്ലേ? ഞാൻ സമ്പന്നരോട് നിങ്ങൾക്ക് സബ്സിഡി ഉപേക്ഷിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, നമ്മുടെ രാജ്യത്തെ 30 ലക്ഷം കുടുംബങ്ങൾ പാചകവാതകത്തിന്റെ സബ്സിഡി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇവരാരും അതിസമ്പന്നരല്ല. ഒരു ടി വി ചാനലിൽ ഒരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ വിധവയായ സ്ത്രീ സബ്സിഡി വേണ്ടെന്ന് വയ്ക്കുവാൻ ക്യൂവിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഇടത്തരക്കാരിൽ നിന്നും താഴ്ന്ന തട്ടിലേക്കുള്ളവർ, ഇവർക്കൊക്കെ സബ്സിഡി ഉപേക്ഷിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർ സബ്സിഡി ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇത് നിശബ്ദ വിപ്ലവമല്ലേ? ഇതിൽ നമുക്ക് ജനശക്തി ദർശിക്കാൻ കഴിയില്ലേ? നമ്മുടെ സർക്കാർ ചട്ടക്കൂടിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഈ ചട്ടക്കൂടിന് പുറത്ത് ഒരു വലിയ ജനശക്തി, കഴിവുറ്റതും ഊർജ്ജസ്വലവും ദൃഢനിശ്ചയത്തോടു കൂടിയതുമായ ഒരു സമൂഹം ഉണ്ടെന്ന പാഠം സർക്കാരുകൾ ഉൾക്കൊള്ളേണ്ടതായുണ്ട്. സർക്കാരുകൾ എത്രമാത്രം സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുവോ, അത്രയുമധികം സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു നല്ല ഉൽപ്രേരകമെന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയും. മൻ കി ബാത്തിൽ എനിക്ക് ഏതെല്ലാം കാര്യങ്ങളിലായിരുന്നുവോ പ്രതീക്ഷയുണ്ടായിരുന്നത്, ഇന്ന് അതെല്ലാം വിശ്വാസമായി മാറിക്കഴിഞ്ഞു, ആദരവായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ ഞാൻ മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ ജനശക്തിയെ ഇതാ 100 വട്ടം നമസ്കരിക്കുന്നു. ഞാൻ ഓരോ ചെറിയ കാര്യത്തെയും സ്വായത്തമാക്കി നാടിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഇതിൽപരം സന്തോഷിക്കാൻ മറ്റെന്തുണ്ട്? മൻ കി ബാത്തിൽ ഇത്തവണ ഒരു പുതിയ പരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ ടെലിഫോൺ ചെയ്ത് ചോദ്യങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയാൽ മൻ കി ബാത്തിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ അറിയിച്ചു. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഏകദേശം 55,000-ത്തിലധികം സന്ദേശങ്ങൾ ഇങ്ങനെ ലഭിച്ചു. സിയാച്ചിനിൽ നിന്നായാലും ശരി, കച്ചിൽ നിന്നായാലും ശരി, കാംരൂപിൽ നിന്നായിക്കൊള്ളട്ടെ, കാശ്മീരിൽ നിന്നോ കന്യാകുമാരിയിൽ നിന്നോ ആയിക്കൊള്ളട്ടെ, ജനങ്ങൾ ഫോൺ കോളുകൾ ചെയ്യാത്ത ഒരു പ്രദേശവും ഇന്ത്യയിലുണ്ടാവില്ല. ഇതുതന്നെ സുഖപ്രദമായ ഒരനുഭവമാണ്. എല്ലാ പ്രായത്തിലുള്ള ആളുകളും സന്ദേശം അയച്ചിട്ടുണ്ട്. ചില സന്ദേശങ്ങൾ ഞാൻ സ്വയം കേൾക്കാൻ ആഗ്രഹിച്ചു, അത് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്റെ ടീം നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 1-2 മിനിറ്റ് മാത്രമായിരിക്കും ഇതിനുവേണ്ടി ചെലവഴിച്ചത്. എന്നാൽ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഫോൺ കോൾ, നിങ്ങളുടെ സന്ദേശം വളരെ പ്രാധാന്യമേറിയതാണ്. സർക്കാരിന്റെ മുഴുവൻ വകുപ്പുകളും തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കും. എന്നാൽ ഒരു കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ തോന്നാം നമുക്കു ചുറ്റും നിഷേധാത്മകത്വമാണെന്ന്. പക്ഷേ എന്റെ അനുഭവം മറിച്ചാണ്. ഈ 55,000 പേർ അവരവരുടെ രീതിയിലാണ് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു തടസ്സവുമില്ലായിരുന്നു, എന്തും പറയാമായിരുന്നു. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു, എല്ലാ കാര്യങ്ങളും മൻ കി ബാത്തിന്റെ ആശയങ്ങളെന്ന പോലെ പൂർണമായും ഊർജ്ജദായകവും സൃഷ്ടിപരവുമായ നിർദ്ദേശങ്ങളായിരുന്നു. രാജ്യത്തെ സാധാരണ ജനങ്ങൾ കൂടി എത്രമാത്രം സൃഷ്ടിപരമായാണ് ചിന്തിക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇത് നാടിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ സമ്പത്താണ്! ഒരുപക്ഷേ 1-2 ഫോൺ കോളുകൾ മാത്രം കാണും ഗൗരവമേറിയ പരാതികളുടെ പശ്ചാത്തലത്തിൽ നിന്ന്. 90%-ത്തിലധികവും ഒരു തരത്തിലുള്ള ഊർജ്ജം പകർന്നു തരുന്ന, സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു. എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, വിശേഷിച്ച് ഭിന്നശേഷിയുള്ളവർ, അതിൽ തന്നെ കാഴ്ചയുടെ പരിമിതിയുള്ളവർ, അവരുടെ ബന്ധുജനങ്ങൾ, ഇവരുടെ എല്ലാം വളരെയധികം ഫോൺ കോളുകൾ വന്നിരുന്നു. അവർ തീർച്ചയായും റേഡിയോ കേൾക്കുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം റേഡിയോ എത്ര പ്രാധാന്യമർഹിക്കുന്നുവെന്ന് എനിക്ക് ഇതിൽ നിന്ന് ബോധ്യമായി. ഞാനിതിന്റെ ഒരു പുതിയ വശം കാണുന്നു. ഇവർ വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്. എനിക്ക് രാജസ്ഥാനിലെ അഗർവാളിൽ നിന്ന് പവനാചാര്യ ഒരു സന്ദേശമയച്ചു. ഞാൻ കരുതുന്നു പവനാചാര്യ പറഞ്ഞ കാര്യങ്ങൾ രാജ്യം മുഴുവൻ കേൾക്കേണ്ടതാണെന്ന്. നോക്കൂ, അദ്ദേഹം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീർച്ചയായും കേൾക്കൂ. എന്റെ പേര് പവനാചാര്യ. ഞാൻ രാജസ്ഥാനിലെ അഗർവാൾ സ്വദേശിയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്കുള്ള എന്റെ സന്ദേശം ഇതാണ്. അങ്ങ് ദയവായി ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിലൂടെ ഭാരതത്തിലെ ജനങ്ങളോട് ദീപാവലിക്ക് പരമാവധി മൺചരാതുകൾ ഉപയോഗിക്കുവാൻ അഭ്യർത്ഥിക്കണം. ഇത് പരിസ്ഥിതിക്ക് ഗുണകരമാകുന്നതിനോടൊപ്പം ആയിരക്കണക്കിന് മൺപാത്ര നിർമ്മാണ സഹോദരങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കുകയും ചെയ്യും. നന്ദി. പവനാചാര്യയെപ്പോലെ താങ്കളുടെ ഈ വികാരം ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചേരുകയും പ്രചരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മണ്ണിനാണെങ്കിൽ വിലയുമില്ല. അതുകൊണ്ടുതന്നെ മൺവിളക്കുകളും അമൂല്യമാണ്. പാരിസ്ഥിതിക കാഴ്ചപ്പാടിലും അതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ വിളക്കുകൾ ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവന്റെ വീട്ടിലാണ്. സാധുക്കൾ ഈ ജോലി ചെയ്ത് നിത്യവൃത്തി കഴിക്കുന്നു. ഞാൻ ദേശവാസികളോടായി പറയുന്നു, വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ പവനാചാര്യ പറഞ്ഞ കാര്യങ്ങൾ നാം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ പൊരുൾ ദീപം തങ്ങളുടെ വീടുകളിൽ തെളിയും. എന്നാൽ പ്രകാശം പരക്കുന്നത് പാവപ്പെട്ടവന്റെ വീടുകളിലുമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഗണേശ ചതുർത്ഥി ദിവസം എനിക്ക് സൈന്യത്തിലെ ജവാന്മാരോടൊപ്പം 2-3 മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. കടൽ, കര, വ്യോമ സംരക്ഷണം നടത്തുന്ന നമ്മുടെ സേനയോടൊപ്പം 1965 പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിന് 50 വർഷം പൂർത്തിയായി. ഇതിന്റെ പേരിൽ ദില്ലിയിലെ ഇന്ത്യാഗേറ്റിൽ ഒരു ശൗര്യാഞ്ജലി പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടു. ഞാനത് വളരെ താൽപര്യപൂർവ്വം നോക്കിക്കണ്ടുകൊണ്ടിരുന്നു പോയി. അവിടെ പോയത് 1.5 മണിക്കൂർ നേരത്തേക്കാണ്. പക്ഷേ മടങ്ങിയെത്തിയപ്പോൾ 2.5 മണിക്കൂർ കടന്നുപോയതറിഞ്ഞില്ല. എന്നിട്ടും ചിലതെല്ലാം വിട്ടും പോയി. അവിടെ എന്തെല്ലാം ഇല്ലായിരുന്നു! ചരിത്രം മുഴുവനും ജീവനോടെ വന്നിരിക്കുന്നു. സൗന്ദര്യാത്മകമായ കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ശ്രേഷ്ഠതരമാണത്. ചരിത്രപരമായ വീക്ഷണത്തിലൂടെ ആയാലും വിജ്ഞാനപ്രദമാണ്. ജീവിതത്തിന് പ്രചോദനം നൽകുന്നതിലും മാതൃഭൂമിക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന കാര്യത്തിലും ഇതിൽപരം പ്രേരണയേകുന്ന മറ്റൊന്നില്ല. യുദ്ധത്തിന്റെ അഭിമാന മുഹൂർത്തങ്ങളിൽ നമ്മുടെ സൈനികർ കാഴ്ചവച്ച അദമ്യമായ സാഹസത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ത്യാഗത്തെക്കുറിച്ച് നാം കേട്ടിരുന്നു. അന്ന് ഇത്രയും ചിത്രങ്ങളും ലഭ്യമായിരുന്നില്ല. ഇത്രയും വീഡിയോഗ്രഫിയും ഉണ്ടായിരുന്നില്ല. ഈ പ്രദർശനത്തിൽ നിന്നും ഒരനുഭൂതി തന്നെയുണ്ടായി. യുദ്ധം ഹാജിപ്പീറിലേതായാലും അസൽ ഉത്തറിലേതായാലും ചാമിന്ദായിലേതായാലും ഹാജിപ്പീർ പാസിലെ വിജയത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ രോമാഞ്ചമുണ്ടാവും. നമ്മുടെ സൈന്യത്തിലെ ജവാന്മാരെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. ആ ധീരന്മാരുടെ വീട്ടുകാരെ കാണാൻ കഴിഞ്ഞു. രാജ്യത്തിന് സ്വയം സമർപ്പിച്ച ആ കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ അവരൊക്കെ ഇപ്പോൾ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിലാണ്. അവരും വന്നിരുന്നു. അവർക്ക് ഹസ്തദാനം നൽകുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു, ഹായ്, എന്തൂർജ്ജമാണ്! ഒരു പ്രചോദനം തരുന്നതുപോലെ. നിങ്ങൾ ചരിത്രമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ സൂക്ഷ്മതലങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ചരിത്രം നമ്മെ നമ്മുടെ വേരുകളോട് ചേർക്കുന്നു. ചരിത്രവുമായി ബന്ധം നഷ്ടപ്പെടുകയാണെങ്കിൽ ചരിത്ര നിർമ്മാണത്തിന്റെ സാധ്യതകൾക്കും പൂർണ്ണ വിരാമം സംഭവിക്കുന്നു. ഈ പ്രദർശനത്തിലൂടെ ചരിത്രത്തിന്റെ അനുഭൂതിയാണുണ്ടാകുന്നത്. ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. പുതിയ ചരിത്ര നിർമ്മാണത്തിനുള്ള പ്രേരണയുടെ വിത്തുകളും വിതയ്ക്കപ്പെടുന്നു. ഞാൻ നിങ്ങളേവർക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും, നിങ്ങൾ ഡൽഹിയുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഒരുപക്ഷേ പ്രദർശനം ഇനിയും കുറച്ചു ദിവസം കൂടി നീളും. തീർച്ചയായും നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്നെപ്പോലെ തിടുക്കം കാണിക്കരുത്. ഞാൻ 2-2.5 മണിക്കൂറിനകം തിരികെ പോയി. എന്നാൽ നിങ്ങൾ 3-4 മണിക്കൂർ തീർച്ചയായും അവിടെ ചെലവഴിക്കണം. തീർച്ചയായും കണ്ട് ആസ്വദിക്കണം.